أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك على هدى من ربهم وأولئك هم المفلحون. إن الذين كفروا سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. ألا إنهم هم المفسدون ولكن لا يشعرون. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء. ألا إنهم هم السفهاء ولكن لا يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. الله يستهزئ بهم ويمدهم في طغيانهم يعمهون. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വളരെ താല്പര്യപൂർവവും അല്ല ആവേശപൂർവവുമാണ് നമ്മൾ ഈ സംരംഭത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. സുബഹിക്ക് മുമ്പ് തന്നെ സൂം പ്ലാറ്റ്ഫോമിൽ കയറി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഈ കൂട്ടത്തിനുണ്ട്. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അള്ളാഹു നമ്മുടെ ഈ പറച്ചിലും കേൾക്കലും സാലിഹായ നമുക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാക്കി മുഖവുരകളൊന്നുമില്ലാതെ തുടർച്ചയായി പഠിച്ചു വരുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഉലായിക അല ഹുദം മിർ റബ്ബിഹി ഉലായിക ഹുമൽ മഫ്ലിഹൂൻ. ഉലായിക അക്കൂട്ടർ, അല ഹുദം മിർ റബ്ബിഹി, അവരുടെ സൗണ്ട് ഇല്ല എന്ന് പറയും. ഉലായിക അല ഹുദം മിർ റബ്ബിഹി,
അവർ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള മാർഗത്തിൽ ആകുന്നു. ഉലായിക്ക അവർ ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു യഥാർത്ഥ വിജയികളും. അൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ ഫലാഹ്, വിജയം. ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് കേട്ടിട്ടില്ലേ? ആ വിജയം നേടുന്ന ആള് എന്നാണ് മുഫ്ലിഹ് എന്ന വാക്കിന്റെ അർത്ഥം. ഉലായിക്ക എന്ന് പറഞ്ഞത് മുകളിൽ പറഞ്ഞത് പറഞ്ഞവരെ പറ്റി തന്നെയാണ്. അഥവാ പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുന്നത് മുത്തഖികൾക്കാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവരുടെ വിശേഷണം പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത മുതൽ ഇതുവരെ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചാണ് മുത്തഖികൾ എന്ന് പറഞ്ഞത്. ഈ മുത്തഖികൾ ഖുർആൻ പ്രയോജനപ്പെടുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 20 വരെയുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ഒരു ആമുഖമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇത് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞത്. അതുപോലെ ഇത് ആർക്കാണ് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞത്, ആ പ്രയോജനപ്പെടുന്നത് എവ്വിധമാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിൽ, അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവന്റെ അടിമകളാണ് എന്ന നിലക്ക് അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിൽ പ്രവേശിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു മേൽപ്പറഞ്ഞ ആളുകൾ. അതുകൊണ്ട് തന്നെ അവർ യഹലോകത്തും പരലോകത്തും വിജയിക്കുന്നതാണ്, വിജയികളാണ് അവർ. അഥവാ മുഫ്ലിഹ് എന്ന് പറഞ്ഞത് യഹലോകത്തെ വിജയമോ പരലോകത്തെ വിജയമോ എന്നൊന്നും അള്ളാഹു തആല വേർതിരിച്ചിട്ടില്ല. രണ്ടിടത്ത് വിജയിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നത്. അത് ഖുർആൻ പ്രയോജനപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖികൾക്കാണ് സാധിക്കുക എന്നതാണ് ആയത്തിന്റെ സാരം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യഅലമൂൻ ലാ യുഅ്മിനൂൻ. ഇനി രണ്ടാമതൊരു കൂട്ടം, ഖുർആൻ ഒട്ടുമേ പ്രയോജനപ്പെടാത്ത രണ്ടാമതൊരു കൂട്ടം, അവരാരാണ്? ഇന്നല്ലദീന കഫറു, നിശ്ചയം നിഷേധിച്ചവർ. സവാഉൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ സമമാണ്. അഅൻദർതഹും, അന്തറ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകി. അന്തർത്ത എന്ന് പറഞ്ഞാൽ നീ മുന്നറിയിപ്പ് നൽകി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകി. ഹും അവർക്ക്, പിന്നെ ആ എന്ന ആദ്യത്തിലുള്ളത് ചോദ്യത്തിന്. ആ അന്തർത്തവും, താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകലോ അം അല്ലെങ്കിൽ ലം തുന്തിർഹും, താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാതിരിക്കലോ. രണ്ടും സവാഉൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അടുത്ത ആയത്ത് കൂടി വായിച്ചാൽ അതിന്റെ വിശദീകരണം വേഗം നമുക്ക് മനസ്സിലാകും. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ഖതമല്ലാഹു, അല്ലാഹു സീല് വെച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കുമേൽ. വഅലാ സംഇഹിം, അവരുടെ കേൾവികൾക്കുമേലും. വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കാഴ്ചകൾക്ക് മേൽ മൂടിയുണ്ട്. വലഹും അദാബുൻ അലീം, അവർക്ക് ഗുരുതരമായ ശിക്ഷയുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ നല്ലതിന്റെ കൂടെ ചേരുമ്പോ മഹത്തായത് എന്നും, ചീത്തയുടെ കൂടെ ചേരുമ്പോ അല്ലെങ്കിൽ ദോഷത്തിന്റെ കൂടെ ചേരുമ്പോ വളരെ മോശമായത് എന്ന അർത്ഥത്തിലും ഒക്കെയാണ് പ്രയോഗിക്കാറുള്ളത്. രണ്ടിനും കൂടി ചേർത്ത് പറയാൻ പറ്റുന്ന പരിഭാഷ മലയാളത്തിൽ വണ്ണമായ എന്നാണ്. വണ്ണമായ ശിക്ഷ, വണ്ണമായ വ്യക്തിത്വം, അല്ലെങ്കിൽ വണ്ണമായ നന്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ആമുഖമാണ് ഈ 20 ആയത്തുകൾ എന്ന്. അതിൽ ഖുർആൻ തീരെ പ്രയോജനപ്പെടാത്ത, ഖുർആൻ ഒരു ഫലവും ചെയ്യാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് വിശദീകരിക്കുകയാണ് ഇനി അങ്ങോട്ട്. പ്രയോജനപ്പെടുന്നത് മുത്തഖികളാണ്, എന്നാൽ നിഷേധികൾ, നിഷേധി ഇന്നല്ലദീന കഫറു എന്ന വാക്കിന്റെ അർത്ഥം, നമ്മള് മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ പലപ്പോഴും ചിലർ കാഫിർ എന്ന് പറയലുണ്ട്, അതേപറ്റിയല്ല ഈ പറഞ്ഞത്. പിന്നെയോ, ഖുർആൻ മനസ്സിലാക്കിയിട്ടും മനഃപൂർവം തന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതിന്റെ പേരിൽ തള്ളിക്കളയുന്ന ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇത് ഒരുപക്ഷെ കൂടുതൽ ഉണ്ടാകുക മുസ്ലിം സമുദായത്തിന്റെ അകത്ത് ആയിരിക്കും. ഈ കഫറ എന്ന വാക്കിന്റെ യഥാർത്ഥ വിവക്ഷ ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പും അറബി ഭാഷയിൽ അതുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ഈമാനും കുഫറും വേർതിരിച്ചതിന് ശേഷമാണല്ലോ കാഫിർ എന്ന് പറഞ്ഞ സാധനം അറബികൾക്കിടയിൽ അസലിൽ കാണപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ വാക്ക് അതിന്റെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് കർഷകന് പ്രയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ. കർഷകനും ഈമാൻ മൂമിനിന്റെ വിരുദ്ധമായ കാഫിറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. കർഷകൻ അള്ളാഹു സുബ്ഹാനഹു വതആല മുളപ്പിച്ച് ഭൂമിക്ക് വെളിയിൽ കൊണ്ടുവന്ന് പ്രയോജനകരമാക്കി തീർത്ത വിത്തിനെ തന്റെ താല്പര്യത്തിന് വേണ്ടി വീണ്ടും മണ്ണിട്ട് മൂടുകയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് കർഷകൻ ചെയ്യുന്ന പണി. ഇനി സത്യനിഷേധി എന്ന കാഫിർ ചെയ്യുന്ന പണി എന്താണ്? അതുതന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തി വെളിച്ചത്ത് കൊണ്ടുവന്ന, ജനങ്ങൾക്ക് വെളിച്ചമായിട്ട് ഇറക്കിയ സത്യസന്ദേശത്തെ തന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന കാരണത്താൽ വീണ്ടും മണ്ണിട്ട് മൂടുകയാണ്, അസത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്, മറച്ചു വെക്കുകയാണ് സത്യനിഷേധി ചെയ്യുന്നത്. ഇതാണ് ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധം. തള്ളിക്കളയുന്നവൻ കാഫിർ എന്നതിന് നന്ദി കേട് കാണിക്കുന്നവൻ എന്നൊരർത്ഥവുമുണ്ട്. ശുക്രിന്റെ വിപരീതമായിട്ട് കഫറ എന്ന വാക്ക് ഉപയോഗിക്കും. ഈ ഏത് വിവക്ഷയിൽ എടുത്താലും ഇവിടെ സൂചിപ്പിക്കുന്ന കാഫിർ മനഃപൂർവം തന്റെ താല്പര്യത്തിന് വേണ്ടി സത്യത്തെ നിഷേധിച്ചവൻ എന്നാണ്. അവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവൻ നന്നാവില്ല. കാരണം മനസ്സിൽ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുകയുള്ളൂ, ഉറക്കം നടിക്കുന്നവനെ വെടിവെട്ടിച്ചാലും ഉണർത്താൻ പറ്റൂലല്ലോ. അതാണ് ഇവിടെ സവാഉൻ അലൈഹിം ആന്തർത്തുഹും അംലം തുന്തുർഹും എന്ന് പറഞ്ഞു. മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന്. അഥവാ ചില ആളുകളോട് എത്ര പറഞ്ഞാലും അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് പറയുന്നയാൾക്ക് ബോധ്യമായാലും അവർ അംഗീകരിക്കുകയില്ല. അപ്പൊ പറയുന്നയാൾക്ക് ചിലപ്പോ വലിയ മനപ്രയാസത്തിന് സാധ്യതയുണ്ട്. അബൂജഹലിനെ പോലെയുള്ള ആളുകളൊക്കെ അതിൽപ്പെട്ടതാണ്. അബൂലഹബ് ചിലപ്പോഴൊക്കെ അവരത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവർക്ക്, ഇന്നാലാ നുക്കദ്ദിബുക്ക വലാക്കിന്നാ നുക്കദ്ദിബു ബിമാ ജിഅ്തബി, നീ നുണ പറയാന്നൊന്നും മുഹമ്മദ് നമ്മൾ പറയുന്നില്ല, പക്ഷെ നീ കൊണ്ടുവന്നത് അതിനെയാണ് നമ്മൾ കളവാക്കുന്നത്. എന്താ കാരണം? അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അബൂജഹലിന്റെ വാദം ലൗലാ ഉൻസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അലീം, എന്തുകൊണ്ട് മക്കയിലെയോ തായിഫിലെയോ പ്രമുഖനായ ഒരാൾക്ക് അഥവാ എനിക്കൊക്കെ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? ഇതാണ് അയാളുടെ വാദം. അപ്പൊ അത്തരം ആളുകൾ ഇത് അംഗീകരിക്കുകയില്ല എന്നതുകൊണ്ട് ഇത് അസത്യമാണ് എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനാണ്, ഖുർആനിന്റെ വായനക്കാരനെ ധരിപ്പിക്കാനാണ് ആമുഖമായിട്ട് ഇത് പറയുന്നത്. ഖുർആൻ ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൂന്ന് തരം ആളുകളായിട്ട് ആ സമൂഹത്തെ ഇങ്ങോട്ട് തിരിക്കും. ഒന്ന്, വെളിച്ചം തേടിക്കൊണ്ടിരുന്ന ആളുകൾ വെളിച്ചം കണ്ടെത്തിയ ആവേശത്തിൽ അത് വാരിപ്പുണരുന്ന, എന്നിട്ട് ആ വെളിച്ചം ഉപയോഗിച്ച് ജീവിതത്തിലൂടെ സഞ്ചരിച്ച് വിജയിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് കണ്ണടച്ച് ഇരുട്ടാക്കി വെളിച്ചത്തെ നിഷേധിക്കുന്ന ആളുകൾ. മൂന്നാമത്തേത് കപട വിശ്വാസികൾ, അംഗീകരിച്ച പോലെ നടിക്കുകയും എന്നാൽ അംഗീകരിച്ചവരെയും ഈ വെളിച്ചത്തെ തന്നെയും ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കാൻ മാത്രം അതിന്റെ കൂടെ കൂടുന്ന ആളുകൾ, അവരെ കുറിച്ച് പിറകെ വരുന്നുണ്ട്. അതിൽ ഈ രണ്ടാമത്തെ വിഭാഗമാണ് ഒട്ടും പ്രയോജനപ്പെടാത്ത ആളുകൾ. ഖുർആന്റെ വായനക്കാരനോട് അള്ളാഹു പറയണം, അങ്ങനെ ചില ആളുകൾ കടുത്ത നിഷേധികളായിട്ട് വരും, അവർ വലിയ ബുദ്ധിജീവികളും ഒക്കെ ആയിരിക്കും, പക്ഷെ അത് കണ്ടിട്ട് ഇത് അസത്യമാണെന്ന് ധരിക്കേണ്ടതില്ല എന്ന സൂചന കൂടി അതിൽ ഉൾക്കൊള്ളും. അന്തർത്തുഹും അംലം തുന്തുറുഹും ലായുമിനും, അവർ വിശ്വസിക്കുക. എന്താ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ, അള്ളാഹു സീല് വെച്ചിരിക്കുന്നു അവരുടെ കണ്ണിനും കാതിനും, സോറി കൽബിനും കാതിനും. എന്ന് പറഞ്ഞാൽ നല്ലത് ചിന്തിക്കുവാൻ അവർക്ക് കഴിയില്ല, നല്ലത് കേൾക്കുവാനും അവർക്ക് കഴിയില്ല. വല അബുസാരിഹിം ഹുഷാബത്തും, കണ്ണിന് മൂടിയും വെച്ചിരിക്കുന്നു അഥവാ കാഴ്ച പോയിരിക്കുന്നു എന്നല്ല, നല്ലത് സത്യം മനസ്സിലാക്കാൻ സത്യം കാണാൻ അവർക്ക് കഴിയില്ല. ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഖുർആനിന്റെ സത്യത. സത്യസന്മാർഗം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ഒരുപാട് ആയത്തുകൾ പ്രപഞ്ചത്തിലുണ്ട്, പക്ഷെ അവർ ചിന്തിക്കില്ല. ഖുർആനിന്റെ പാരായണം കേട്ടാൽ അതും ആയത്തുകളാണ്, പ്രപഞ്ചത്തിലുള്ള ആയത്തുകൾ പോലെ തന്നെ കാര്യം മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കില്ല. പ്രപഞ്ചത്തിലുള്ള ആയത്തുകളെ നിരീക്ഷിച്ചാൽ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട ആളുകളുടെ ജീവിതത്തെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇത് സത്യമാണെന്ന്, ആ നിലക്ക് അവർ നോക്കൂല. ഇതാണ് ഉദ്ദേശം. ഇത് അള്ളാഹു സീല് വെച്ചു എന്ന് പറഞ്ഞ അള്ള സീല് വെച്ചാൽ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാവുന്നതാണ്. അത് അള്ളാഹുവിന്റെ ഒരു ശൈലി മാത്രമാണ്. പ്രകൃതി നിയമപരമായി സംഭവിക്കുന്നതൊക്കെ അള്ളാഹു അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. ഇതുപോലെ നമ്മള് അടുപ്പിൽ കൈയിട്ടപ്പോ കൈ പൊള്ളിപ്പോയി എന്നാണ് പറയുക. അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അടുപ്പിൽ കൈയിട്ടവന്റെ കൈ അള്ളാഹു പൊള്ളിച്ചു എന്നാണ്. കാരണം എന്താ? തീയിലേക്ക് ചെന്നത് പൊള്ളണം എന്നത് അള്ളാന്റെ തീരുമാനമാണ്. അള്ളാഹ് തീരുമാനം മാറ്റുമ്പോ അത് മാറും. അതാണ് ഇബ്രാഹിം നബിക്ക് പൊള്ളാതിരുന്നത്. അപ്പൊ അള്ളാഹുവാണ് പൊള്ളിക്കുന്നത്. ഐസ് കട്ടയിൽ തൊട്ടവന്റെ കൈ തണുപ്പിക്കുന്നത് അള്ളാഹുവാണ് തണുപ്പിക്കുന്നത്. എന്നതുപോലെ സത്യത്തിൽ നിന്ന് മനഃപൂർവ്വം മുഖം തിരിച്ചവന്റെ മനസ്സിന് സീല് വീഴും, അത് അള്ളാഹുവാണ് വീഴ്ത്തുന്നത്. കൽബിന് സീലാണ്, കാതിനും സീലാണ്, ചെവിക്ക് സീല് വെച്ചിട്ടില്ല. കാരണം ചെവിക്ക് വേറെയും ഒരുപാട് പണിയുണ്ട്, കേൾവിക്ക് മാത്രമേ അള്ള സീല് വെച്ചിട്ടുള്ളൂ. കണ്ണിന് മൂടി വെച്ചിട്ടില്ല, കാഴ്ചയ്ക്കാണ് മൂടി വെച്ചിരിക്കുന്നത്, വേറെ ഒന്നും കാണൂല എന്നതിന് അർത്ഥമില്ല. ഇത്തരം നിഷേധികൾക്ക് ഉള്ളത് എന്താണ്? വലഹും അഴാബിൻ, ഗുരുതരമായ, സങ്കൽപ്പിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത, ഒരിക്കലും അവസാനിക്കാത്ത, ഇതൊക്കെ അലീമിന്റെ വിശദീകരണമാണ്. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യരിലുണ്ട്, വമിനന്നാസി മൻ, ചിലര്, യഖൂലു, അവൻ പറയുന്നു, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലും, വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനുകൾ അല്ല തന്നെ. എന്താണ് പറഞ്ഞത്? മുഅ്മിനുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരെ സമൂഹത്തിൽ കാണും. ഞാൻ പറഞ്ഞില്ലേ ഖുർആൻ ചെന്നാൽ മൂന്ന് വിഭാഗമാക്കും, അതിൽ യഥാർത്ഥ മുത്തഖികൾ, നിഷേധികൾ, പിന്നെ മുഅ്മിനുകളാണെന്ന് പറഞ്ഞു നടക്കുക മാത്രം ചെയ്യുന്ന ആളുകൾ. അവരുടെ വാദം ഞങ്ങൾ മുഅ്മിനുകളാണെന്നായിരിക്കും, പക്ഷേ അവർ മുഅ്മിനുകളല്ല. അഥവാ മുഅ്മിനുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മുത്തഖികളും നിഷേധികളും എല്ലാം നിരീക്ഷിക്കുന്ന, ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും എന്ന് ചുരുക്കം. പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ആമുഖമാണ്. ഈ ആമുഖത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഈ സൂറത്തുൽ ബഖറ ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെയും ബദറിന്റെയും ഇടക്കുള്ള കാലത്താണ്. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു മുനാഫിഖുകൾ. എക്കാലത്തും ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആളുകൾ മുനാഫിക്കുകളാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത്, ഫിറൗനേക്കാളും വലിയ ബുദ്ധിമുട്ട് മൂസ അലൈഹി ഇസ്ലാമിന് ഉണ്ടാക്കി കൊടുത്തത് ബനി ഇസ്രായേലിലെ മുനാഫിക്കുകളായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആയിഷ റളിയല്ലാഹുവിന്റെ പേരിൽ വരെ അപവാദ പ്രചരണം ഉണ്ടാക്കി ഇസ്ലാമിക സമൂഹത്തെ പ്രയാസപ്പെടുത്തിയത് ഇതൊക്കെ മുനാഫിക്കുകളായിരുന്നു. മുനാഫിക്കുകളെ നേരിടാനാണ് പ്രയാസം, കാരണം അത് കിടക്കയിലെ മൂർഖൻ എന്ന് പറഞ്ഞതുപോലെയാണ്. മറ്റേത് കാട്ടിലെയാണ് കാഫിർ, അത് നേരിടാൻ വളരെ എളുപ്പമാണ്, തിരിച്ചറിയാൻ വളരെ സുഖമാണ്. ഇതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം മുത്തഖികളെ കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു വന്നതാണ്, ആരാണ് മുത്തഖിയാകുക എന്നത്. പിന്നെ നിഷേധികളെ കുറിച്ച് വെറും രണ്ട് വാചകമേ ഉള്ളൂ, രണ്ട് വാചകമേ ഉള്ളൂ. കാരണം എന്താ, കൂടുതൽ പറയേണ്ട അതെല്ലാവർക്കും തിരിച്ചറിയും, അവര് തന്നെ അവരെ വെളിപ്പെടുത്തും നിഷേധികളെ. പക്ഷെ മുനാഫിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് മുനാഫിക്കിനെ കുറിച്ച് ഇവിടുന്ന് അങ്ങോട്ടൊരു ഒന്നര പേജോളം അള്ളാഹു തന്നെ വിസ്തരിച്ച് പറയുകയാണ് മുനാഫിക്കുകളുടെ സ്വഭാവം എന്താണ്. കാരണം മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ള വിഭാഗമാണ് മുനാഫിക്കുകൾ. അതുകൊണ്ട് അള്ളാഹു വിസ്തരിച്ചു പറയണം. അവയിൽ ഒന്നാമത്തെ കാര്യം, അവർ നടക്കുക ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷേ അവർ മുഅ്മിനികളല്ല. പിന്നെ അവരെന്താണ് ചെയ്യുന്നത്? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യഷ്ഊറൂ. യുഖാദിഊന അല്ലാഹ, അവർ അള്ളാഹുവിനെ ചതിക്കുകയാണ്. ഖുദ്ഉഅത്ത് എന്ന് പറഞ്ഞാൽ ചതി, അൽ ഹർബു ഖുദ്ഉഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം ഒരു ചതിയാണ് എന്ന പോലെ ഇവർ അള്ളാഹുവിനെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം പറ്റിച്ചു കളയാം എന്നാണ്. ആരെ? അള്ളാഹുവിനെ. അള്ളാഹുവിനെ ചതിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കാൻ മാത്രം വിഡ്ഢികളായിരിക്കുമോ മുനാഫിക്കുകൾ? അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്താ സംഭവം, അവർ ചതിക്കുന്നത് മനുഷ്യരെയാണ്. മനുഷ്യരെ പറ്റിക്കുവാനുള്ള ആ തന്ത്രം അള്ളാഹുവിനോടുള്ള ചതിയായിട്ട് ആണ് അള്ളാഹ് വിവരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാണാൻ നമുക്ക്. അള്ളാഹുവിനെ, റസൂലിനെ അനുസരിക്കുന്നത്, നേതൃത്വത്തെ അനുസരിക്കുന്നത് അള്ളാഹുക്കുള്ള അനുസരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നേതൃത്വത്തെയും റസൂലിനെയും ചതിക്കുന്നത് അള്ളാഹിനെ ചതിക്കലായിട്ട്, അതൊക്കെ ദീനിനോടുള്ള ചതിയായിട്ട് വഞ്ചനയായിട്ടാണ് അള്ളാഹ് വിശദീകരിക്കുന്നത്. ഖാദിഉനല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെയും വിശ്വാസികളെയും പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്, അഥവാ മുഅ്മിനുകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്നാൽ തുരക്കുന്ന പണി എടുക്കുകയാണ്. തുരപ്പൻ എന്നാണ് മുനാഫിക്കിന് നല്ല പരിഭാഷ. നഫഖുൻ തുരങ്കം, മുനാഫിക്ക് തുരപ്പൻ. പക്ഷെ നമ്മൾ നല്ല മലയാളത്തിൽ കപട വിശ്വാസി എന്നൊക്കെയാണ് പറയാറുള്ളത്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരെ അല്ലാതെ ചതിക്കുന്നില്ല, അഥവാ അവരുടെ വിചാരം മുഅ്മിനീങ്ങളെ പറ്റിച്ച് ദീനിനെയും പറ്റിച്ച് എന്തൊക്കെയോ കാര്യം നേടാമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അവരെ തന്നെ ചതിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പാപങ്ങളെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ലലമ നഫ്സഹു, സ്വന്തത്തോട് അക്രമം ചെയ്തു എന്ന് ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന പോലെ മുനാഫിക്കിനെ കുറിച്ച് പറയാണ്, മുനാഫിക്ക് വഞ്ചിക്കുന്നത് അവനെ തന്നെയാണ്. എന്താണ് അവനെ വഞ്ചിക്കുന്നു എന്ന് പറയാൻ കാരണം, നല്ല ഗോൾഡൻ ചാൻസ് ആണ്. പ്രത്യേകിച്ചും അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സത്യവും അസത്യവും വേർതിരിഞ്ഞ് സത്യം ഉൾക്കൊണ്ട് ആ വെളിച്ചത്തിലൂടെ നടന്ന് ഇഹലോകവും പരലോകവും വിജയിപ്പിച്ചെടുക്കുവാനുള്ള സുവർണാവസരം. കൊച്ചു കൊച്ചു മോഹങ്ങളുടെ പേരിൽ, ലൊട്ടിലൊടുക്കും മോഹങ്ങളുടെ പേരിൽ കളഞ്ഞു കുളിച്ചിട്ട് സ്വന്തത്തിന് വലിയ നഷ്ടം ഇഹലോകത്തും പരലോകത്തും വരുത്തി വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ. അവർക്ക് വരുത്തി വെക്കുന്ന അത്ര വലിയ നഷ്ടമോ പ്രയാസമോ ഒന്നും അള്ളാഹുവിന്റെ ദീനിനോ സത്യവിശ്വാസികൾക്കോ അവർ വരുത്തി വെക്കുകയില്ല. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂലും അനുയായികളുമായിരുന്നു മദീനയിൽ റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടാക്കിയ മുനാഫിക്കുകൾ. റസൂലുള്ളാഹി വരുന്നതിന്റെ മുമ്പ് മദീനയിലെ വലിയ പൗരപ്രമുഖനും, അടുത്തു തന്നെ എനിക്കിവിടെ രാജാവാകാൻ പറ്റും, മദീനയിലെ ഒരു യസ്രിബിലൊരു രാജാവ് വേണം, അത് ഞാനാകണം എന്ന് വിചാരിച്ച് അതിനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഹജ്ജിന് പോയ ചെറുപ്പക്കാർ മിനായിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച് അതിന്റെ പ്രചാരണവുമായിട്ട് നിസാബ് ബിൻ ഉമർ റളിയല്ലാഹുവിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത്. നിസാബ് റളിയല്ലാഹുവിനും മദീനയിൽ എത്തിയതോടുകൂടി അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂല് നിഷ്പ്രഭമായി, ആർക്കും വേണ്ടാതെയായി. ഈ ഇച്ഛാഭംഗത്തിൽ നിന്ന് തുടങ്ങിയ അതാണ് അയാളുടെ അസുഖം. എന്നിട്ട് ആദ്യം നേരിട്ട് എതിർത്തു നോക്കി, പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ അകത്ത് കയറി തുരന്ന് നശിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. ഇയാളാണ് മുനാഫിക്കുകളുടെ നേതാവ്. യഥാർത്ഥത്തിൽ അയാൾ അയാളുടെ നേട്ടം വിചാരിച്ചിട്ടാണ്, പക്ഷെ അയാൾക്ക് ആ രാജാവാകുന്നതിനേക്കാളും വലിയ നേട്ടം എന്ന് പറഞ്ഞാല് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ വ്യക്തിത്വം പഠിച്ചാല് ശരിയായ ഈമാൻ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക നേതൃത്വം അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വന്ന ലിസ്റ്റിൽ ഒരുപക്ഷെ അവർക്ക് മുമ്പ് തന്നെയോ വരാൻ മാത്രം പ്രഗത്ഭനാണ്, കരുത്തനാണ്, സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ വലിയ പ്രാവീണ്യമുള്ളവനാണ്. അത് തെളിയിക്കുന്നുണ്ടല്ലോ അയാള് ഉഹദ് യുദ്ധത്തിന് റസൂലുള്ള കൊണ്ടുപോകുന്ന 1000 പേരിൽ നിന്ന് 300 പേരെ ഇങ്ങോട്ട് എബൌട്ടൺ അടുപ്പിക്കാൻ ആ മനുഷ്യന് കഴിവാണത്. പക്ഷേ ഉപയോഗിച്ചത് എന്തിനാണ്? അസത്യത്തിന് വേണ്ടിയാണ്, തന്റെ സ്വാർത്ഥതക്ക് വേണ്ടിയാണ്. അങ്ങനെ അയാൾ നഷ്ടപ്പെടുത്തിയതാണ്. യഥാർത്ഥത്തിൽ അയാൾ നന്നായിരുന്നെങ്കിൽ അതൊന്നും ആയിരുന്നില്ല, അതിലും വലുത് കിട്ടേണ്ടവനാണ് അയാൾ. ഇങ്ങനെ എല്ലാ നിലക്കും സ്വന്തത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരെ അറിയുന്നില്ല, സ്വന്തത്തെ വഞ്ചിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് നഷ്ടം വരുത്തുകയാണ് എന്ന് മുനാഫിക്കുകൾ അറിയാറില്ല. ഒരു കാലത്തും ഭൗതിക നേട്ടങ്ങൾ, കൊച്ചു കൊച്ചു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും എന്നിട്ട് നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിക്കുകയുമാണ്. അല്ല, യഥാർത്ഥത്തിൽ എക്കാലത്തും അറിയാതെ അവർ അവരവർക്ക് തന്നെ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ്. അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് അവർ ഭയക്കുന്ന നഷ്ടമുണ്ട്, അതിനേക്കാളും വലിയ നഷ്ടമാണ് ഈ കാപട്യം കാണിക്കുന്നതിലൂടെ അവർ അവർക്ക് വരുത്തി വെക്കുന്നത് എക്കാലത്തും. എന്താണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. അതിന്റെ ഉത്തരമാണ് അടുത്ത ആയത്ത്, ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറള വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്തിബൂൻ. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുണ്ട് മറളുൻ, ഒരു രോഗം. ഫസാദഹും, അള്ളാഹു അവർക്ക്, എന്നിട്ട് അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഫസാദഹുമുല്ലാഹു മറളൻ, രോഗത്തെ. വരഹും, അവർക്കുണ്ട് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. ബിമാ കാനു യക്രിബൂൻ, അവർ കള്ളം പറയുന്നതിന്റെ കാരണമായിട്ട്, കളവാക്കുന്നതിന്റെ കാരണമായിട്ട്. എന്താ പറഞ്ഞത്? ഈ മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ വട്ടൺ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഈ പറഞ്ഞത്. ഈ പുരൂപിഹിം മറന്നെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ രോഗമാണുള്ളത്. ഈ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാലോ. അതും ഇതുമായിട്ടാണ് ബന്ധം. അഥവാ ശരിയായി മനുഷ്യന്റെ ശരീരം ശരിയായി പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് ശരീരത്തിന്റെ രോഗാവസ്ഥ. എന്നതുപോലെ മനസ്സ് ശരിയായി പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് മനസ്സിന്റെ രോഗാവസ്ഥ. അവരുടെ മനസ്സ് അവർക്ക് ഗുണകരമാകുന്ന തരത്തിലാണല്ലോ പ്രവർത്തിക്കേണ്ടത്, പക്ഷേ അവരുടെ മനസ്സ് അവർക്ക് തന്നെ ദോഷമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇത് ഒരു അസുഖമാണ്. മനോരോഗത്തെ സംബന്ധിച്ചല്ല ഈ പറഞ്ഞത്, ഹാർട്ട് പേഷ്യന്റിനെ കുറിച്ചുമല്ല ഈ പറഞ്ഞത്, ഈ പൊലൂബിയും മറന്നു പറഞ്ഞത്. പകരം അവരുടെ ചിന്താഗതിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. സത്യം സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത അവരിൽ ഇല്ല എന്നർത്ഥം. പിന്നെ ഇസ്ലാമിന്റെ വളർച്ച മൂലമാണ് അവർക്ക് ഈ അസുഖം വന്നത്, ഇച്ഛാഭംഗത്തിന്റെ ഫലമാണ്. പക്ഷേ ആ അസുഖം മാറാനല്ല, ഏറാനാണ് പോണത്. അതാണ് ഫസാദഹുമുല്ലാഹു മറള, അള്ളാഹു അവർക്ക് അവരുടെ രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ അവർക്കുള്ളത് എന്താണ്? വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ട്? ബിമാ കാനു യക്സിബൂൻ, കളവ് പറയുകയാണല്ലോ ഞങ്ങൾ മുമ്പില്. ഇന്നൽ മുനാഫി അല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, സൂറത്തു മുനാഫിഖൂൻ. ഞങ്ങൾ അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞത് നുണ പറയണവർ. അങ്ങനെ കള്ളം പറഞ്ഞ് ആളെ പറ്റിക്കാൻ നടന്നതിന്റെ ശിക്ഷ, വേദനയേറിയ ശിക്ഷയാണ് അവർക്ക് കിട്ടുക. വൈദാ കൈലലഹും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. വൈദാ കൈലലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്ന്, അഥവാ നാശം ഉണ്ടാക്കരുത് എന്ന്. ഖാലു എന്ന വാക്കിന്റെ അർത്ഥം അസലിൽ അവർ പറഞ്ഞു എന്നാണ്, പക്ഷെ അത് ഉപയോഗിക്കാറുള്ളത് അവർ പറയുന്നു എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അവർ പറയും എന്ന്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, ഭൂതകാലം ഭാവികാലം ഉപയോഗിക്കാൻ, ഭാവികാലത്തിനും വർത്തമാനകാലത്തിനും മറിച്ച് ഉപയോഗിക്കുന്ന ശൈലി മലയാളത്തിലുണ്ട്. പാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അവർ പറയും ഞങ്ങൾ മുസ്ലിഹുകൾ മാത്രമാണ്, അഥവാ ഞങ്ങൾ നന്മ ഉണ്ടാക്കുന്നവർ മാത്രമാണ്. എന്താ സംഭവം? വൈദാ കൈലലഹും, അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാൽ? ആരും പറയും. മുനാഫിക്കുകൾ ഉണ്ടാക്കുന്ന ഫസാദുകൾ, പ്രത്യേകിച്ചും മദീനയിലെ ഔസിലെയും ഹസ്റജിലെയും അംഗങ്ങൾ തന്നെയാണല്ലോ മോമിനുകളും മുനാഫിക്കുകളും. അപ്പൊ അവന സഹാബികളൊക്കെ അവരുടെ വീടുകളിൽ അറിയും ഇവരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളും മോമിനുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും റസൂലുള്ളാഹിക്കെതിരെ പല്ലുരുമ്പുന്നതും പക പറയുന്നതും ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കും. അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഇവർ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ഒക്കെ സമൂഹത്തിലെ അവരുടെ തന്നെ വീടുകളിൽ പോലുമുള്ള പലരും കേൾക്കും അറിയുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ നല്ല മനുഷ്യർ അവരോട് പറയും, വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട, നാശമുണ്ടാക്കരുത്, അത് ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും ആപത്താണ് വരുത്തുക എന്നൊക്കെ പറയുമ്പോ അതിനെ സംബന്ധിച്ചാണ് വൈദാ കൈലലും. അതുകൊണ്ടാണ് പറഞ്ഞത് ആരാണെന്ന് പറയാതെ പറയപ്പെട്ടാൽ എന്ന് പറയുന്നത്. പലരും പറയും, അവരുടെ ഫസാദ് അറിയുന്ന ആരും പറയും അവരോട് കുഴപ്പമുണ്ടാക്കല്ലേ എന്ന്. വൈദാ കൈലലും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു, അവരുടെ മറുപടി എന്താ? ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങള് വിശ്വാസികൾക്കും നിഷേധികൾക്കും ഇടയിൽ ഒരു പാലമായി വർത്തിച്ച് നിഷേധികളുടെ പിന്നെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഞങ്ങള് നാട്ടിൽ സമാധാനവും സുലഹും രഞ്ജിപ്പും, സുലഹ് അതാണ് മുസ്ലിഹും, ഉണ്ടാക്കാനാണ് ഞങ്ങൾ പാടുപെടുന്നത്. ഇതായിരുന്നു അവിടുത്തെ വാദം. എക്കാലത്തും മുശ്രിക്കുകളുടെ വാദം, മുനാഫിക്കുകളുടെ വാദം അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ കൂട്ടുകൂടും ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട്, എന്നിട്ട് പറയും അവരുടെ കൂടെ കൂടിയാലേ നമുക്ക് രക്ഷയുള്ളൂ, അതിനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എക്കാലത്തെ മുനാഫിക്കുകളുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്, അലാ ഇന്നഹു മുഹുമുൽ മുഫ്സിദൂന വലാകില്ലാ യഷൂർ. അലാ അറിയണം, ഈ അലാ എന്നത് നമ്മൾ മലയാളത്തിൽ ഏയ് എന്നൊക്കെ പറയുന്നത് പോലെ സ്വന്തം നിലയിൽ അർത്ഥമില്ലാത്ത എന്നാൽ വലിയ അർത്ഥമുള്ള ഒരു പ്രയോഗമാണ്. ഏയ് എന്നതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? ഇല്ല. അതേസമയത്ത് ഏയ് എന്ന് കേട്ടാൽ ആര് അവിടെ നിൽക്കും? ഒന്ന് തിരിഞ്ഞു നോക്കും. ഇതുപോലെ ഒരു വാക്കാണ് അറബിയിൽ അലാ. ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, ഇന്നഹും നിശ്ചയം അവർ, ഹുമുൽ മുഫ്സിദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. വലാക്കില്ല യഷൂൻ, പക്ഷെ അത് അവരറിയുന്നില്ല. വളരെ ശ്രദ്ധേയമാണ് ഈ പ്രയോഗം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുനാഫിക്കുകൾ ഉണ്ടാക്കുന്ന അത്ര പ്രശ്നം നിഷേധികൾ ഉണ്ടാക്കിയിട്ടില്ല. അതാണല്ലോ, നിഷേധികളെ കുറിച്ച് അല്ല ഇതൊന്നും പറഞ്ഞില്ല, ഇവിടെ തന്നെ മുനാഫിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. മൂസ അലൈഹിസ്സലാമിന് ഫിർഔനിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് സ്വന്തം സമുദായത്തിലെ മുനാഫിക്കുകളാണ്. എന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ ഉമ്മത്തിനും മുസ്ലിം ഉമ്മത്തിലെ മുനാഫിക്കുകൾ ഉണ്ടാക്കുന്ന അത്ര പ്രശ്നം ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടില്ല, ഒരു കാലത്തും ഉണ്ടാക്കുകയുമില്ല. കാരണം ഈമാൻ ഉണ്ടെങ്കിൽ അന്തുമല്ല അഹ്ലുൽ മുഅ്മിനീ എന്ന് പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആ ശത്രു സിദ്ധാന്തങ്ങൾ, ശത്രു കൂട്ടങ്ങൾ, അതൊന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമേ അല്ല. എന്നാൽ അകത്തുനിന്ന് ഇസ്ലാം പാലിക്കാതെ മുസ്ലിമാണെന്ന് പറയുകയും ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് പ്രശ്നം തന്നെയാണ്. എക്കാലത്തും അങ്ങനെയാണ്. സൂറ ആൽ ഇംറാനിൽ അല്ല പറയുന്നുണ്ട്, ഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈഅ, നിങ്ങൾക്ക് സബറും തക്വയും ഉണ്ടെങ്കിൽ അവരുടെ ഒരു കുതന്ത്രങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല. സൂറത്തുൽ നിസാഇലുണ്ട്, വല യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. കാഫിറുകൾക്ക് പിന്നെ മുഅ്മിനീങ്ങൾക്കെതിരിൽ അല്ലാഹു തആല ഒരു കാലത്തും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയില്ല. അഥവാ കാഫിറിന്റെ മെച്ചം കൊണ്ട് ഇസ്ലാം പരാജയപ്പെടുക അങ്ങനെയൊന്നുമില്ല. പിന്നെ മുസ്ലിങ്ങളുടെ സബറില്ലായ്മ കൊണ്ടും തഖ്വ ഇല്ലായ്മ കൊണ്ടും, അതൊക്കെ നിഫാഖിന്റെ അംശങ്ങളാണ്, അതുകൊണ്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാകുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അഥവാ മദീനയുടെ തുടക്കകാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് അവരാണ് വലിയ ഫസാദ് ഉണ്ടാക്കുന്നവർ. അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാക്കില്ല ഇഷ്ടൂറൂൻ. പക്ഷെ അവർ അറിയുന്നില്ല, ഞങ്ങളൊന്ന് അടങ്ങി നിന്നാൽ, ഞങ്ങളൊന്ന് അനുസരണമുള്ളവരായാൽ, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കാൻ തീരുമാനിച്ചാൽ തീരും ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് അവർ അറിയുന്നില്ല. പകരം ഇങ്ങനെ കളിക്കുക, ഈ രോഗം വെച്ച് മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. വൈദാ ഖൈലലഹും, അവരോട് പറയപ്പെട്ടാൽ ആമിനു നിങ്ങൾ വിശ്വസിക്കൂ എന്ന്, കമാ ആമനന്നാസു ജനങ്ങൾ വിശ്വസിച്ചതുപോലെ. ആരു അവർ ചോദിക്കും, അനുഉമിനു കമാ ആമനസ്സുഫഹാഉ, അനുഉമിനു ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ പോലെ, ആമനസ്സുഫഹാഉ ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. അലാ അറിയണം, ഇന്നഹും ഹുമുസ്സുഫഹാഉ, നിശ്ചയം അവർ അവരാണ് വിഡ്ഢികൾ. വലാക്കില്ലായ അലമു, പക്ഷെ അവർ അറിയുന്നില്ല. ഇവരോട് അവരെ അറിയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ വൈദാ കൈല പലരും പറയും, ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യർ, ഔസിലെയും ഹസ്രജിലെയും അംഗങ്ങളായ ഒരുപാട് മനുഷ്യർ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ മാർഗത്തിൽ അണിനിരന്ന് വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്കും വിശ്വസിച്ചുകൂടെ എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെയായ ആളുകൾ മുനാഫിക്കുകളോട് പറയും. അവരുടെ മറുപടി ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നാണ്. നഊദുബില്ല. ആരെയാണ് ഈ വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത്? മക്കയിൽ നിന്ന് ദേശത്യാഗം ചെയ്ത് ദുനിയാവ് മൊത്തം ത്യജിച്ച് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത മുഹാജിറുകളെ, അവരെ ആസ്തിയുടെ പാതി കൊടുത്ത് സ്വീകരിച്ച് അക്കോമഡേറ്റ് ചെയ്ത അൻസാരികളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും സഹിക്കുവാൻ തയ്യാറായി വന്ന ആ മഹാമനുഷ്യരെ, പക്ഷെ ഈ മുനാഫിക്കുകൾ കാണുന്നത് വിഡ്ഢികളായിട്ടാണ്, വിവരദോഷികളായിട്ടാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന്. അള്ളാഹുവിന്റെ മറുപടി, യഥാർത്ഥത്തിൽ ആരാ വിഡ്ഢികൾ? ഇവര് തന്നെയാണ്. സത്യം ഉൾക്കൊണ്ട് ഇഹലോകത്തും പരലോകത്തും വലിയ ഹൈറ് നേടാനുമായിരുന്ന ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ, ലൊട്ടിലൊടുക്ക് മോഹങ്ങളുടെ പേരിൽ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഇഹലോകത്തെയും പരലോകത്തെയും വമ്പിച്ച ഹൈറ്, വമ്പിച്ച വിജയം കളഞ്ഞു കുളിച്ചിട്ട് അതും പോരെ ഞങ്ങൾ വലിയ കേമന്മാരാണ് എന്ന നിലയിൽ നടക്കുക കൂടിയാണ്. അപ്പോൾ ആരാണ് വിഡ്ഢികൾ? പക്ഷേ തങ്ങൾ ചെയ്യുന്നത് വലിയ വിഡ്ഢിത്തമാണ് എന്ന് അവർ അറിയുന്നില്ല. വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വൈദാ ലഖുല്ലദീന ആമനു, മൂമിനുകളെ കണ്ടുമുട്ടിയാൽ, ഖാലു അവർ പറയും, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നല്ലോ. വൈദാ ഖലവു, അവർ തനിച്ചായാൽ, ഇലാ ശയാത്തിനിഹിം അവരുടെ ചെകുത്താന്മാരിലേക്ക്, ഖാലു അവര് പറയും, ഇന്നാ മഅക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ ഞങ്ങൾ പരിഹസിക്കുന്നവർ മാത്രമാണ്. ഇസ്തിഹ്സാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളെ കളിയാക്കുക എന്ന് പറയില്ലേ, അതന്നെ സാധനം. എന്താ പറഞ്ഞത്? മൂമിനുകളെ, യഥാർത്ഥ സത്യവിശ്വാസികളെ കാണുമ്പോ ഇവർ ഇസ്ലാമിന്റെ വലിയ ആളുകളായിട്ട് ചമയും. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ് എന്നൊക്കെയുള്ള നിലയിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുക. വലിയ ഈമാൻ പ്രകടിപ്പിക്കും. വൈദാ ലഖുല്ലദീൻ ആമനു ഖാലു ആമന്ന, അതാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ യക്സിബൂൻ. അല്ലാഹ് പറഞ്ഞല്ലോ, വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അതൊക്കെ തന്നെയാണ് പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി മുഅ്മിനുകളോട് പറയുക, ഞങ്ങള് മുഅ്മിനുകളാണ് എന്നാണ്. വൈദാ ഖലൗ ഇലാ ഷയാത്തീനിഹിം, അവർ അവരുടെ ചെകുത്താന്മാരിലേക്ക് തരിച്ചായാൽ, ആരായി ചെകുത്താന്മാർ? ഇവിടെ ഉദ്ദേശിച്ചത് മദീനയിലെ മുനാഫിക്കുകളുടെ കൂട്ടുകാരും നേതാക്കളും ഒക്കെയായിരുന്ന ജൂതന്മാരായ ആളുകളെയാണ് ഇവിടെ ചെകുത്താന്മാരെന്ന് പറയുന്നത്. ചെകുത്താൻ എന്നത് നമ്മുടെ ഒരു സങ്കല്പത്തിലെ ചെകുത്താനുണ്ട്. എന്തൊക്കെയോ ചില വികൃത വേഷങ്ങൾ വരച്ചു വെച്ചിട്ട് അത് ആണ് ചെകുത്താൻ എന്ന്, കൊമ്പും തേറ്റയും ഒക്കെയുള്ള എന്തൊക്കെയോ രൂപങ്ങൾ വരച്ചു വെച്ചിട്ട് ചെകുത്താനെ വരച്ചു വെക്കലുണ്ട്. അത്രയൊന്നും ഇല്ല ചെകുത്താൻ എന്ന് പറഞ്ഞത്. ചെകുത്താൻ ജിന്നുകളിലും ഉണ്ട്, മനുഷ്യരിലും ഉണ്ട് എന്നാണല്ലോ ഖുർആനിലെ അവസാനത്തെ ആയത്ത് സൂചിപ്പിക്കുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും ഉണ്ട് ചെകുത്താന്മാർ. ചെകുത്താൻ എന്ന വാക്കിന് അതിന്റെ അസല് ഷപനയാണ്. ഷപന, ഷപന എന്ന് അറബി പറഞ്ഞാൽ അർത്ഥം ബഴുത, അകന്നു എന്നാണ്. അത് വെച്ചിട്ട് ഇമാം ഇബ്നു കസീർ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. കുല്ലു മാ ബഴുത അനിൽ ഹഖി വൽ ഖൈരി, സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന എല്ലാം, സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്നത് മുഴുവൻ ചെകുത്താനാണ്. രോഗത്തെ ചെകുത്താൻ എന്ന് വിളിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണമായി രാവിലെ എഴുന്നേറ്റാൽ മൂക്ക് വൃത്തിയാക്കണം, അല്ലെങ്കിൽ അവിടെ ചെകുത്താൻ പാർക്കും. മൂക്കിൽ പാർക്കുന്ന ചെകുത്താൻ ഏതാ? അത് മൂക്കിലൂടെ വരുന്ന രോഗാണുക്കൾ തന്നെ. മൂക്ക് ഇസ്തിൻസാഖ് വേറെ പറയേണ്ട വിഷയമാണ്, നമുക്കിവിടെ പറയാൻ സമയമില്ല. ഏതാവട്ടെ, അതിനെ ചെകുത്താൻ എന്ന് വിളിച്ചിട്ടുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന അലസത, ദേഷ്യം വരുമ്പോ അഴുദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ മനുഷ്യരിൽ ആർക്കിൽ ഈ ഡെഫിനിഷൻ ഫിറ്റായാലും അവരൊക്കെ ചെകുത്താൻ കഴിയും. ഒരാളെ സത്യത്തിൽ നിന്ന് അകറ്റുന്നത് അയാളുടെ കൂട്ടുകാരാണെങ്കിൽ അവരാണ് ചെകുത്താൻ. മാതാപിതാക്കളാണെങ്കിൽ അവരാകും ചെകുത്താൻ. മക്കളാണെങ്കിലും, ഭാര്യയോ ഭർത്താവോ ആണ് സത്യത്തിൽ നിന്ന് അകന്ന് മറ്റാളെ കൂടി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമെങ്കിൽ ഇയാളുടെ ചെകുത്താൻ അയാളാണ്. ഭരണകൂടമാണ് മനുഷ്യരെ നന്മയിൽ നിന്ന് അകറ്റി തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ ഭരണകൂടമാണ് ചെകുത്താൻ. പരിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ തന്നെ സകല ചെകുത്താനിൽ നിന്നും അഭയം തേടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. കാരണം സത്യവിശ്വാസികൾ ജീവിക്കുക എല്ലാ ചെകുത്താന്റെയും നടുവിലാണ്. ഇവിടെ നേതാക്കളെയാണ് ചെകുത്താൻ എന്ന് പറഞ്ഞത്. കാരണം മുനാഫിക്കുകളെ പ്രചോദിപ്പിക്കുന്നതും അവരെ പ്രേരിപ്പിക്കുന്നതും അവർക്ക് പിൻബലം നൽകുന്നതും ഒക്കെ ഇസ്ലാമിനോട് വലിയ ശത്രുത പുലർത്തുന്ന ജൂതന്മാരായിരുന്നു അക്കാലത്ത്. അവരുടെ അജണ്ടയിൽ വീണുകൊടുക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അതാണ് അവരും അവരുടെ ചെകുത്താന്മാരും മാത്രമായാൽ എന്ന് അല്ലാഹു തആല പറയുന്നു. ആ ചെകുത്താന്മാരോട് ഇവർ പറയും എന്ത്? ഇന്നമാ നഹ്നു ഇന്നാ മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാല് അവരും വിടൂലല്ലോ. അവർക്ക് ബുദ്ധിയുണ്ടല്ലോ, നിഷേധിക്ക് ബുദ്ധിയുണ്ടല്ലോ. പൊട്ടം കളിക്കുന്നത് മുനാഫിക്കല്ലേ? അവര് തിരിച്ചു ചോദിക്കും, എന്നിട്ട് നിങ്ങള് പിന്നെ മുഹമ്മദിന്റെ സദസ്സിൽ കണ്ടല്ലോ, വലിയ മുന്നിലെ വരിയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടല്ലോ എന്നൊക്കെ ഉള്ള തരത്തിൽ അവരിങ്ങോട്ടും ചോദിക്കുമല്ലോ. അതിന് ഇവര് പറയുന്ന മറുപടിയാണ് അത്, ഞങ്ങൾ അവരെ കളിയാക്കാൻ ചെന്നിരുന്നതല്ല. അള്ളാന്റെ റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയായിരുന്നു ഞങ്ങളും, അല്ലാതെ ഞങ്ങൾ അതിലൊന്നും കൂടിയിട്ടൊന്നുമില്ല. അതൊക്കെ അവരെ ആ പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരുടെ കൂടെ നടക്കുന്നത് അത് അവരെ കളിയാക്കാൻ വേണ്ടി വേഷം കെട്ടിയതല്ലേ. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്ന പണി അവരെ ഇപ്പോഴല്ല, ക്രമേണയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അങ്ങനെ അവരെയൊക്കെ ശരിക്ക് നമ്മളെപ്പോലെ ആക്കിയെടുക്കാനും ഉള്ള പണിയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ശത്രുക്കളോട് പറയാണ് ഇന്നാ മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ പണിയെടുക്കുകയാണ് ഞങ്ങൾ. എന്തിന് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ദീനില്ലാത്തവരാക്കി ക്രമേണയെങ്കിലും അവരെ മാറ്റിയെടുക്കാൻ കാര്യമായ പണിയെടുക്കുകയാണ്? അപ്പോഴും ഈ മുസ്ലിം അല്ലാത്ത ഇസ്ലാമിന്റെ ശത്രു മുസ്ലിം വേഷം ധരിച്ച് ഇവനോട് ചോദിക്കുകയോ, നിന്നെ പള്ളിയിൽ അഞ്ചു നേരം കാണുന്നുണ്ടല്ലോ, നീ പള്ളി കമ്മിറ്റിയിലുണ്ടല്ലോ, അതൊക്കെ അവരെ കളിയാക്കാൻ വേണ്ടി അവരെ പൊട്ടം കളിപ്പിക്കുകയല്ലേ എന്ന് ഇവരും മറുപടി പറയും. എക്കാലത്തും മുനാഫിക്കുകൾക്ക് ഒരേ സ്വഭാവമാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ ത്വഗ്യാനിഹിം യഅ്മഹൂൻ. നേരത്തെ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു ആണ് അവരെ പരിഹസിക്കുന്നത്. വയമുദ്ദുഹും, അവൻ നീട്ടി അയച്ചു വിട്ടിരിക്കുന്നു. അവരുടെ തുകയാനിൽ, തക എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞു എന്നാണ് അർത്ഥം. അതിന്നുണ്ടായ വാക്കാണ് തുകയാൻ. തുകയാൻ എന്ന് പറഞ്ഞാൽ അതിക്രമം, ധിക്കാരം എന്നൊക്കെ അർത്ഥം. അവരുടെ അതിക്രമത്തില് യഅമഹൂൻ, അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അല്ലെങ്കിൽ വിഹരിക്കുകയാണ്. രണ്ട് പരിഭാഷ കാണാൻ കഴിയും. എന്താ സംഭവം? നേരത്തെ യുഹാദിഉൻ അല്ലാഹ എന്ന് പറഞ്ഞെടുത്ത് അവര് അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞു അവരവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്, അള്ളാഹിനെ വഞ്ചിക്കാനൊന്നും അവർക്ക് കഴിയില്ല. ഇവിടെ സത്യവിശ്വാസികളെ പരിഹസിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അള്ളാന്റെ മറുപടി അങ്ങനെയല്ല, അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. അള്ളാഹു യസ്തഹ്സിയു ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. എന്താണ് അള്ളാഹു നടത്തുന്ന പരിഹാസം? വയമുദ്ദുഹും ഫീ ദുഗയാനിഹിം യഅമഹൂൻ. വയമുദ്ദുഹും, അവൻ അവരെ അയച്ചു വിട്ടിരിക്കുകയാണ്. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി എന്നാണ്, നീട്ടിക്കൊടുക്കുന്നു. അള്ളാഹു നീട്ടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ആയുസ്സും അവസരങ്ങളും ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ അക്രമവും ധിക്കാരവും തന്നെയാണ്. പക്ഷേ അതൊന്നും പ്രശ്നമാകുന്നില്ല. അപ്പൊ അവര് ചിന്തിക്കുകയാണ്, ഇത് അള്ളാഹ അയച്ച റസൂലാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടിപ്പോ നമ്മള് മൂപ്പരെ കളിയാക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയായി, നമ്മളെ എന്തെല്ലാം വിക്രിയകൾ ഒപ്പിച്ചു, എന്നിട്ടിപ്പോ നമുക്ക് ഇവൻ പറയണത് ഇങ്ങനെ അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നൊക്കെ അല്ലേ? എന്നിട്ടിപ്പോ നമുക്ക് വല്ലതും അറിഞ്ഞു? എത്ര കാലമായി, എത്ര കൊല്ലങ്ങളായി നമ്മള് അള്ളാന്റെ റസൂലാണെന്നും പറഞ്ഞു വന്ന ആളെ പരിഹസിക്കാനും കളിയാക്കാനും ചതിക്കാനും ഒക്കെ തുടങ്ങിയിട്ട്, എന്നിട്ടിപ്പോ നമുക്ക് വല്ലതും സംഭവിച്ചോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന വിധം യാതൊരു പോറലുമില്ലാതെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ അവര് വിചാരിക്കുകയാണ് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നത്. എവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ചെയ്യുന്നത്? അവര് പോകുന്നിടത്തോളം പോകാൻ ഉംലി ലഹും ഇന്ന കൈദി മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നാം അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കുതന്ത്രം, നമ്മുടെ തന്ത്രം വളരെ ബലമുള്ളതാണ്. അഥവാ നമ്മള് വീട്ടിൽ കള്ളൻ കയറിയത് വീട്ടുകാരെ അറിഞ്ഞു. കള്ളൻ ദുർബലനാണ്, വീട്ടുകാർ വളരെ ശക്തരുമാണ്. അപ്പൊ ഉണ്ടല്ലോ നിന്ന് നോക്കൽ, ആ എന്തൊക്കെയാ അവൻ ചെയ്യുന്നത് എന്ന് നോക്കാം എന്നിങ്ങനെ. അത് കള്ളൻ അറിയുന്നില്ല എന്ന പോലെ അള്ളാഹു താല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കുതന്ത്രങ്ങൾ, അവരുടെ നുണകൾ, അവരുടെ വ്യാജ പ്രചരണങ്ങൾ, അവരുടെ ചതികൾ, അവരുടെ പരിഹാസങ്ങൾ. അങ്ങനെ പോകുന്നിടത്തോളം പോകാൻ, ഒരു ബ്ലോക്ക് വെച്ചിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. അവർക്ക് പരിഹസിക്കാൻ വയ്യാതെയായി, മിണ്ടാൻ വയ്യാതെയായി, പറയാൻ വയ്യാതെയായി, അവിടെ നിൽക്കുമായിരുന്നു. സ്വയം ചിന്തിക്കാമായിരുന്നു, എനിക്കെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കായിരുന്നു. ഇല്ല, ഒന്നുമില്ല, സ്വച്ഛന്തം വിഹരിച്ച്. യഅമഹു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒന്നുകിൽ വിഹരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ അലഞ്ഞു നടക്കുക, രണ്ടുമാണ്. അത് ഒരു കുഴപ്പമില്ലാതെ, ഒന്നും ചിന്തിക്കേണ്ടതില്ലാതെ അവരിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കാൻ അവരെ വിട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. അവരറിയുന്നില്ല അവരുണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളൊക്കെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു യസ്തഹ്സിയു ബിഹിം വയമുദ്ദുഹും ഫീ ദുഗയാനിഹിം യഅമഹൂൻ. ഇത്രയും പറഞ്ഞത് മുനാഫിക്കുകളെ കുറിച്ചാണ്. ഇനിയും കുറെ പറയാനുള്ളതും മുനാഫിക്കുകളെ കുറിച്ചാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കാഫിറിനെ കുറിച്ച് വെറും രണ്ട് വരി മാത്രം, രണ്ടേ രണ്ട് ആയത്ത് മാത്രം പറഞ്ഞു നിർത്തി അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് വാചാലമായി അവരെ ഇങ്ങനെ പൊളിച്ച് തൊലി പൊളിച്ച് കാണിക്കുന്ന വിധം കാണിക്കുകയാണ്. മുനാഫിഖ് നിഫാഖിനെയാണ് സത്യവിശ്വാസികൾ കുഫറിനേക്കാൾ ഭയപ്പെടേണ്ടത്. മുനാഫിഖാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന ഫീ ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഏറ്റവും നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് നിഫാഖിനെയാണ് നമ്മളും ഭയപ്പെടേണ്ടത്. കാരണം നമ്മളൊന്നും ഇനി അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുവായിട്ട് ഇങ്ങോട്ട് രംഗത്ത് വരുന്ന കാഫിറാകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നിഫാഖിന്റെ അംശങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആരെയും പിടികൂടാൻ സാധ്യതയില്ല. അതുകൊണ്ട് റസൂലുള്ള ആയത്തുൽ മുനാഫിഖ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിഫാഖിന്റെ എല്ലാ അംശങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും ഇസ്ലാമിക സമൂഹത്തോടും ഇഖ്ലാസ് പുലർത്തുവാൻ, ആത്മാർത്ഥത പുലർത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശത്രുക്കൾ ഉണ്ടാക്കുന്ന കെണികളിൽ അറിയാതെ വീണുപോകുന്ന നിർഭാഗ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പഠനം നമ്മിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യം പരിഗണിച്ച് നമ്മുടെ മറ്റു ദുആകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد. اللهم جمعنا في جناتك النعيم مع النبيين والصديقين والشهداء والصالحين. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب. صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.